അപ്പോൾ ഉലഹിയത്ത് അർക്കുന്ന ആൾ എന്ത് പറയണം എന്നുള്ളതാണ്. അത് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അയാളെ നിർബന്ധമായും പറയേണ്ട കാര്യമുണ്ട്. ഉലഹിയത്ത് അർക്കുന്ന ഒരാൾ നിർബന്ധമായും പറയേണ്ട കാര്യമുണ്ട്, പിന്നെ മുസ്തഹബായിട്ട് പറയേണ്ട കാര്യമുണ്ട്. നിർബന്ധമായിട്ടും പറയേണ്ടത് ബിസ്മില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രബലമായ അഭിപ്രായത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അർക്കുക എന്നുള്ളത് വാജിബാണ്. അതിനുശേഷം മുസ്തഹബായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, ഉലഹിയത്ത് അർക്കുന്ന ആൾ ആരാണ്? ഉലഹിയത്ത് അർക്കുന്നത് ദാബിഹ്, അയാൾ പറയേണ്ടത് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഇന്ന ഹാദാ മിൻക വലക്, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി. ഇതാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഇന്ന ഹാദാ മിൻക വലക്, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി എന്നുള്ളതാണ്. ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ദാബിഹ് പറയേണ്ടത് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹാദാ മിൻക വലക്, അല്ലാഹുമ്മ ഹാദിഹി അന്നി വ അൻ അഹ്ലി ബൈത്തി. ഇനി മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് അർക്കുന്നതെങ്കിൽ അയാളുടെ പേര് പറയുക, തഖബ്ബൽ എന്നുള്ളതോ അല്ലെങ്കിൽ ഹാദ ഇന്ന ഫുലാലിൽ നിന്നോ എന്നുള്ളത് പറയണമെന്നുള്ളതാണ്. അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ഇതിന്റെ തെളിവുകൾ? 121-ാമത്തെ ആയത്തിൽ, വലാ തഅ്കുലു മിമ്മാ ലം യുദ്ക്കരി ഇസ്മുല്ലാഹി അലൈഹി വ ഇന്നഹു ലഫിസ്ഖുൻ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാത്തത് നിങ്ങൾ തിന്നരുത്. അപ്പൊ അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ ഇസ്മ ഉച്ചരിക്കപ്പെടാത്തത് നിങ്ങൾ ഭക്ഷിക്കരുത്, കാരണം അത് ഫിസ്ഖാണ്. അത് 121-ാമത്തെ ആയത്ത്. അപ്പൊ ഇത്തരത്തിലുള്ള ആയത്തുകൾ ഒന്ന്. രണ്ടാമത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, അതിൽ പറയപ്പെട്ടുള്ള ഒന്ന് രണ്ട് ഹദീസുകൾ, ഒന്ന് അനസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്. അദ്ദേഹം പറയുന്നത്, ലഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി കബ്ശൈനി അംലഹൈനി അഖ്റനൈനി ദബഹമ ബിയദിഹി വസമ്മാ വകബറ. ഇതാണ് അതിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല തടിച്ച കൊമ്പുകളുള്ള, നല്ല വെളുത്ത നിറമുള്ള, അല്ലെങ്കിൽ വെളുപ്പിൽ കറുപ്പ് കലർന്നിട്ടുള്ള രണ്ട് ആടുകളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു. അദ്ദേഹം അത് അറുത്തത് അദ്ദേഹത്തിന്റെ കൈകൊണ്ടാണ്. വസമ്മാവക്കബ്ബറ, എന്താണ് സമ്മാവക്കബ്ബറ? ഇതിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സമ്മാവക്കബ്ബറ സമ്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസ്മില്ല എന്ന് പറഞ്ഞു. രണ്ട് വക്കബ്ബറ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തക്ബീർ ചൊല്ലി. വലാ രിജലഹു അലാ സിഫാഹിമ എന്ന് പറഞ്ഞിട്ട് അതിന്റെ രൂപം പിന്നീട് വിശദീകരിക്കപ്പെടുകയാണ്. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഈ ഹദീസിന് എന്ത് കിട്ടി? സമ്മാവക്കബ്ബറ. ഇനി ഈ സമ്മാവക്കബ്ബറ എന്നുള്ളതിന്റെ പൂർണ്ണമായ രൂപം തന്നെ വേറെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ദേശിച്ചിട്ടുള്ളത് ബുഖാരിയും മുസ്ലിമാണ്. ഇനി തിർമിദിന്റെ റിപ്പോർട്ടിൽ അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. തിർമിദിന്റെ റിപ്പോർട്ടിൽ ജാബിർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിലാണ് അദ്ദേഹം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ മുസല്ലയിൽ പങ്കെടുത്തു, അങ്ങനെ അദ്ദേഹം ഖുതുബ നിർവഹിച്ചു, പിന്നെ മിമ്പറിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ അടുക്കലൊരു കബുഷ് കൊണ്ടുവരപ്പെട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് അത് അറുത്തു എന്ന് പറയുന്ന ഹദീസിൽ വഖാല ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് തന്നെ അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ബുഖാരിന്റെയും മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് സമ്മാ വക്കബ്ബറ, തിർമിദിന്റെ റിപ്പോർട്ടിൽ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഇതിൽ വന്നിട്ടുള്ളത് എന്താണ്? വഖാല ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, തീർന്നിട്ടില്ല, ഹാദ അന്നി വഅമ്മൻ ലം യുളഹി മിൻ ഉമ്മത്തി എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഈ അറവ് എന്നിൽ നിന്നാകുന്നു, അതേപോലെ തന്നെ എന്റെ ഉമ്മത്തിൽ നിന്ന് അറവ് നടത്താത്ത ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാകുന്നു. അപ്പൊ അതിൽ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്നുള്ളത് തന്നെ വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഹദീസില് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ, അത് ആയിഷ റളിയല്ലാഹു തആലഹിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അതിൽ വന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇങ്ങനെ കൊമ്പുള്ള ഒരാടിനെ കൊണ്ടുവരപ്പെട്ടു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അർത്ഥ രൂപം പറയണ ഫാദജാഹു, അതിനെ ചെരിച്ചു കിടത്തി, സുമ്മ ദബഹഹു, എന്നിട്ട് അതിനെ അറുത്തു, സുമ്മ ഖാല ബിസ്മില്ലാഹ്, എന്നിട്ട് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. കണ്ടോ, അവിടെ അത് സ്വീകരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന കൂടി വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ മിൻ ഉമ്മത്തി മുഹമ്മദിൻ എന്ന് പറഞ്ഞു, സുമ്മ ലഹാബിഹി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു. ഇങ്ങനെ മൂന്ന് ഹദീസുകൾ. ഇനി നാലാമത്തെ ഹദീസിൽ വന്നിട്ടുള്ളത് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിലാണ്, ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ വന്നിട്ടുള്ള റിവായത്തിൽ. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആട് കൊണ്ടുവരപ്പെട്ടു, അങ്ങനെ അതിനെ അറുത്തു, ആ സന്ദർഭത്തിൽ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ മിൻക വലക് എന്ന് പറഞ്ഞു. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ മിൻക വലക്, അബൂദാവൂദിന്റെ റിപ്പോർട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തുകൾ, ഈ ഹദീസുകൾ, ഈ ഹദീസുകളുടെയും ഈ ആയത്തുകളുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് വിശദീകരിക്കപ്പെട്ടുള്ളത്? ഒരാൾ ഉലഹിയത്ത് അറക്കുമ്പോൾ ബിസ്മില്ലാ എന്നുള്ളത് പറയണം, അത് വാജിബാണ്. ഇനി ബിസ്മില്ല എന്നുള്ളതിന്റെ കൂടെ മുസ്തഹബായിട്ടുള്ളത് എന്താ പറയാം? ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, അല്ലാഹു മഹാദ മിൻക വലക്, അല്ലാഹു മഹാദ അന്നി വ അൻ അഹ്ലി ബൈത്തി, അല്ലെങ്കിൽ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹു മഹാദ മിൻക വലക്, അല്ലാഹു മതക്കബ്ബൽ മിന്നി വ മിൻ അഹ്ലി, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അറക്കുന്നത്, അയാളുടെ പേര് പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അറക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇത് സംബന്ധമായിട്ട് അപ്പൊ ഇത് അറക്കുന്ന ആള് പറയേണ്ടതാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അതിന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ പലതും ചെയ്യുന്നത് കാണാ, പറയുന്നത് കാണാം. ഉറക്കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹുക്ബർ അള്ളാഹുക്ബർ വല്ലാഹിൽ ഹംദ് എന്നിങ്ങനെ പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഇതിനൊന്നും തന്നെ യാതൊരുവിധ തെളിവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പറയപ്പെട്ടുള്ള ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത് എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു, അറുത്ത സന്ദർഭത്തിൽ അറക്കുന്നത് റസൂലാണ്. ആ സന്ദർഭത്തിൽ റസൂല് പറഞ്ഞു ബിസ്മില്ലാ എന്ന് പറഞ്ഞു, ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, അള്ളാഹുമ്മ തഖബ്ബൽ മിന്നി എന്ന് പറഞ്ഞു, ഹാദാ മിൻക വലക്ക എന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുന്നത് ആരാണ്? അറക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ സന്ദർഭത്തിൽ ചുറ്റും കൂടിയിട്ടുള്ള സഹാബത്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഉച്ചത്തിൽ ഇങ്ങനെ തക്ബീറുകൾ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വല്ലാഹിൽ ഹംദ് എന്നോ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതോ, അല്ലെങ്കിൽ ഉച്ചത്തിൽ തക്ബീർ മുഴക്കിയതായിട്ടോ ഒന്നും ഹദീസുകളിൽ നിന്ന് വന്നിട്ടില്ല. ഈ പറയപ്പെട്ടുള്ള ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ടോ ഷറഹ് ചെയ്തുകൊണ്ടോ അഹ്ലു സുന്നയിൽപ്പെട്ട ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഈ സംഗതി ശരിയല്ല എന്നുള്ളത് അഹ്ലു സുന്നയുടെ അറിയപ്പെട്ട ചില പണ്ഡിതന്മാർ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനാണ് ആര്, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ ഹഫിളഹുല്ല. അദ്ദേഹത്തോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചു, ഇങ്ങനെ ഉലഹിയത്ത് അറക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് വൽകബ്ബിറൂന ഇൻദദ്ദബ്ഹി കത്തക്ബീർ ഫി യൗമിൽ ഈദി, എന്നിട്ട് പെരുന്നാളിന്റെ അന്ന് തക്ബീർ ചൊല്ലുന്നത് പോലെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ആ സമയത്ത് തക്ബീറുകൾ ഉറക്കെ ചൊല്ലുന്നു, എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ അഗൈറു സഹീ, ഇതെന്തല്ല, ശരിയല്ല. ഇന്നമ തക്ബീറു യുശ്റഉ ലിദ്ദാബിഹി അല്ലദി യദ്ബഹു, ആരാണോ അറക്കുന്നത് ആരാണ്, അതായത് ദാബിഹ്, ആ ദാബിഹിനാണ് തക്ബീർ മശ്റൂആക്കിയിട്ടുള്ളത്. ഫയഖൂൽ, അവൻ പറയണം ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, അത് പറയേണ്ടത് ആരാണ്, ദാബിഹാണ്, അറക്കുന്ന ആളാണ്. അമ്മൽ ബാഖൂൻ, ബാക്കിയുള്ള ആളുകൾ, ഫലാ യുകബ്ബിറു ലിദ്ദബിഹി, അറിവിന് വേണ്ടിയിട്ട് അവർ തക്ബീറുകൾ ചൊല്ലേണ്ട കാര്യമില്ല. വലാക്കിൻ ഇൻ കാനു യുകബ്ബിറു ലി അയ്യാമി തശ്രീക്ക് ഫലാ ബാസ്, അവർ സാധാരണ അല്ലാത്ത ദിവസങ്ങളിലും അറിവിന്റെ ദിവസങ്ങളിലും മാത്രമല്ലല്ലോ, അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവർ തക്ബീറുകൾ ചൊല്ലാറുണ്ട്. അതേപോലെ അയ്യാമി തശ്രീക്കിന്റെ അന്ന് തക്ബീറുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അതിന് ചില പ്രത്യേകമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ധാരാളമായിട്ട് തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളതിന് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തക്ബീറുകൾ ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. ലാമിൻ അജിലി ദബി, അത് അറിവിന് വേണ്ടിയിട്ടല്ല, അത് അയ്യാമി തശ്രീക്കിന്റെ ദിവസങ്ങളിൽ ചൊല്ലുന്ന തക്ബീർ, അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അത് ചെല്ലാം. ലിയാന്ന അയ്യാമ തശ്രീക്ക് അയ്യാമു അക്നിം വഷുർബിൻ വദിക്ലാഹി അസ്സവജല, അത് എന്താണ്, തീറ്റയുടെയും കുടിയുടെയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെയും ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ. അപ്പൊ അയ്യാമു തശ്രീഖിന്റെ അടിസ്ഥാനത്തിൽ അവർ തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളതല്ലാതെ ദബഹിന് വേണ്ടിയിട്ട് അറവുകൾ അവനെ തക്ബീറുകൾ ചൊല്ലുക, അറവിന്റെ സമയത്ത് തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് അത് ശരിയല്ല എന്നുള്ളതാണ് അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടിയായിട്ട് വിശദീകരിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു, ആരാണോ അറക്കുന്നത് അയാള് എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് അറക്കുന്നത്, അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണിത് അറക്കുന്നത്, ഇനി അതല്ല പിന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് അറക്കുന്നത് എങ്കിൽ അയാളുടെ പേര് പറയുക എന്നുള്ളതാണ്. ഇനി പേര് പറഞ്ഞിട്ടില്ലെങ്കിലോ, പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ വിരോധമൊന്നുമില്ല. അപ്പൊ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് അറക്കുന്നതെങ്കിൽ ആ നീയത്ത് ഉണ്ടാവുമല്ലോ, ആ നീയത്ത് മതി. എന്നാൽ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, ഒരാളെ വക്കാലത്ത് ഏൽപ്പിച്ചതാണ്, അയാളാണ് അറക്കുന്നത്, ആ സംബന്ധിച്ച് മറ്റൊരാളുടെ ആരാണോ അറവ് നടത്തുന്നത് അയാളുടെ പേര് പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി കൊടുക്കുന്നവരോട് ഇൻ ദക്കറ അന്നഹ അൻ ഫുലാനിൻ ഫഹു അഫ്ളൽ, അപ്പൊ അറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുമ്മ തഖബ്ബൽ, അത് ഇന്ന ആളാണെങ്കിൽ ഇന്ന ആള് എന്ന് പറഞ്ഞ് അയാളുടെ പേര് പറയുക എന്നുള്ളത് അത് അഫ്ളലാണ്. ലിഫഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈനഹു യഖൂലു അല്ലാഹുമ്മ ഹാദാ മിൻക വലക് അൻ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയണം എന്നുള്ളതിന്റെ തെളിവായിട്ട് ഇബ്നു സൈമി പറയുന്നത് എന്താണ്, അതാണ് അഫ്ളൽ. അതിന്റെ തെളിവ് എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട് അറിവിന്റെ സമയത്ത്, ഹാദാ മിൻക വലക് അൻ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വൈലം എത് കുറു, ഇനി അത് പറഞ്ഞിട്ടില്ലെങ്കിലും കഫത്തിൻ നിയ്യ, നിയ്യത്ത് അത് മതി. വലാക്കിൻ അൽ അഫ്ളൽ അത് ദിക്കർ, എന്നാൽ അത് പറയുക എന്നുള്ളതാണ് എന്ത് അഫ്ളൽ ആയിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ട ചോദ്യത്തിന് മറുപടിയായിട്ട് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇനി അതിൽ വേറെ വരുന്ന രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇനി ബിസ്മി ചൊല്ലാനും മറന്നു, ബിസ്മി ചൊല്ലാൻ മറന്നാൽ ആ അറവ് അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരാൾ ബിസ്മി ചൊല്ലാൻ മറന്നു, ബിസ്മി ചൊല്ലുക എന്നുള്ളത് അതിനെ സംബന്ധിച്ച് മൂന്ന് പ്രബലമായ അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ളത് അദ്ദേഹം വിശദമായിട്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത്. ഏത് വിഷയത്തിൽ? അറബ് നടത്തുന്ന സമയത്തിൽ വിസ്മി ചൊല്ലുന്ന വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് പ്രബലമായിട്ട് നിലനിൽക്കുന്നത്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം എന്താ വെച്ചാൽ, ഹനഫിയ മാലിക്കിയ വൽ ഹനാബില, അവരുടെ അടുത്ത് മഷൂറായിട്ടുള്ള അഭിപ്രായം എന്താ വെച്ചാൽ അത് വാജിബാണ് എന്നുള്ളതാണ്. അതാണ് ജുംഹൂറിന്റെ അഭിപ്രായം. അതായത് മൂന്ന് മദ്ഹബിലും, അതായത് പിന്നെ ഹനഫി മദ്ഹബില്, മാലിക്കി മദ്ഹബില്, ഹംബലി മദ്ഹബില്, അവരുടെ അടുക്കൽ മഷൂറായിട്ടുള്ള അഭിപ്രായം. ഒറ്റപ്പെട്ട വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണ് മഷൂറായിട്ടുള്ളത് എന്ന് പറയുന്നത്. ഈ മൂന്ന് മദ്ഹബിലും അതേപോലെ തന്നെ ജുംഹൂറിന്റെ അടുത്തും പിന്നെ തെളിവ് കൊണ്ട് കൂടുതൽ ബലപ്പെട്ടത് ഈ ഒരു അഭിപ്രായമാണ്. ഏതാണ് അഭിപ്രായം? അന്ന തസ്മിയത്തെ വാജിബത്തുൻ ഇന്ദ ദബ്ഹി, അർക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക എന്നുള്ളത് എന്താണ്? അത് വാജിബാണ്. ലാക്കിൻ ഇൻ തറക്കഹ സഹുവൻ ഉബിഹത്ത്, എന്നാൽ ഒരാൾ മറന്നു, ബിസ്മി ചൊല്ലാൻ മറന്നു, അയാൾ മുസ്ലിമാണ്, അയാൾക്ക് ബിസ്മി ചൊല്ലണം എന്നുള്ളത് അറിയാമായിരുന്നു, പക്ഷെ അയാള് നാസി, അയാൾ മറന്നുപോയി. അങ്ങനെ മറന്നാലോ ആ അറവ് അനുവദനീയാവോ? അതിലും തിന്നാൻ പറ്റുമോ? തിന്നാം എന്നുള്ളതാണ് ജുംഹൂറിന്റെ അഭിപ്രായം. ഇതാണ് ഇതിൽ ഒന്നാമത്തത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള തെളിവുകളിലേക്കോ ചർച്ചകളിലേക്കോ പോകുന്നില്ല. ഇതാണ് ജുംഹൂറിന്റെ അഭിപ്രായം. എന്ത്? ബിസ്മി ചൊല്ലൽ നിർബന്ധം, ബിസ്മി ചൊല്ലൽ വാജിബ്. എന്നാൽ ഒരാൾ മറന്നാലോ? മറന്നാൽ ആ ഉലഹിയത്തിൽ നിന്ന് അയാൾക്ക് തിന്നാം, അത് അയാൾക്ക് ഹലാലാണ്, അത് ഹറാമല്ല, കാരണം അയാൾ മറന്നതാണ്. ഇതാണ് ഒന്നാമത്തെ വീക്ഷണം. അൽ മദ്ഹബു സാനി ഫി ഹാദൽ മസ്അലത്തി, ഫി ഹാദിൽ മസ്അലത്തി, ഇതിൽ ഈ വിഷയത്തിലുള്ള രണ്ടാമത്തത് എന്താ വെച്ചാൽ, ബിസ്മി ചൊല്ലുക എന്നുള്ളത് അറബിന്റെ സമയത്ത് ബിസ്മി ചൊല്ലുക എന്നുള്ളത് മുസ്തഹബാണ്, അതെന്തല്ല, വാജിബല്ല, അത് മുസ്തഹബാണ് എന്നുള്ളതാണ് ഷാഫി മദ്ഹബിന്റെ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം. അതാണ് ഇമാം മാലിക് എന്നുള്ള ഒരു റിവായത്ത്, അതേപോലെ തന്നെ അബൂ ഹുറൈറ, അത്താബ് നബി റബ്ബാഹ് തുടങ്ങിയവരിൽ നിന്നൊക്കെ ഉള്ള ചില റിവായത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം അതാണ്. എന്ത്? അത് ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കി, അല്ലെങ്കിൽ മറന്നു, ലം തദുർ, അതെന്താവില്ല, അതിനെ ബാധിക്കുന്ന കാര്യമല്ല, കാരണം അത് മുസ്തഹബ് മാത്രമാണ് ആ സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലുക എന്നുള്ളത്. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം. മാലിക്കിൽ നിന്നുള്ള റിപ്പോർട്ട്, അതേപോലെ തന്നെ അബൂ ഹുറൈറയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇബ്നു കസീർ റഹിമഹുള്ളാഹി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ അഭിപ്രായം അത് ഷർത്താണ് എന്നുള്ളതാണ്. ഇത് വലിയ വിഭാഗം പണ്ഡിതന്മാർ ഇതും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസ്മി ചൊല്ലൽ ഷർത്താണ്. അപ്പോൾ ഒരാൾ ബിസ്മി ചൊല്ലാൻ മറന്നാലോ? അത് തിന്നരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്, അത് തിന്നാൻ പാടില്ല. കാരണം ബിസ്മി ഷർത്തില്ലെങ്കിൽ എന്തില്ല? മഷ്റൂത്തല്ല. ഒരാൾ ഉദു എടുക്കാതെ നിസ്കരിച്ചു, അയാൾ മറന്നിട്ടാണ്, അയാളെ പിന്നെ നിസ്കരിക്കണ്ടേ? നമസ്കാരം സ്വീകരിക്കപ്പെടുമോ? ഇല്ല. അതിൽ ഈ വിഷയത്തിൽ ഒരുപാട് ചർച്ചകളുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ അഭിപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഹിരിയാക്കളുടെ അഭിപ്രായമാണ്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന്റെ അഭിപ്രായം ഷർത്താണെന്നുള്ളതാണ്. അതേപോലെ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇതേ അഭിപ്രായം പറയുന്ന ആളാണ്. എന്ത്? ബിസ്മി എന്നുള്ളത് ഷർത്താണ് എന്നുള്ള അഭിപ്രായമാണ്. അപ്പൊ ഈ മൂന്നാമത്തെ വാദക്കാരുടെ അഭിപ്രായ പ്രകാരം എന്താവും? ഒരാൾ ബിസ്മി ചൊല്ലാൻ മറന്നാലും അല്ലെങ്കിലും ശരി, ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്താവില്ല? അത് തിന്നാൻ പറ്റൂല, അത് ഹറാമാണ്, ഇറച്ചി ഹറാമാണ്. അപ്പൊ ഈ വിഷയം കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണെന്ന് അർത്ഥം. അതിനൊക്കെ അവർക്ക് അവരുടേതായ തെളിവുകളുണ്ട്. അവര് പറയുന്ന വാദം എന്താ വെച്ചാല് ഷർത്തില്ലെങ്കിൽ എന്തില്ല? മഷ്റൂത്തില്ല. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഉദ്ധരിച്ചിട്ടുള്ള ആയത്തുകള്, അതേപോലെ തന്നെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ, അത് അവർ അങ്ങനെ തന്നെ എടുക്കണം. ഏത്? വലാ തഖുലൂ മിമ്മാലം യുദ്കരിസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിങ്ങൾ തിന്നരുത്. തിന്നരുത് എന്ന് പറഞ്ഞാൽ തിന്നരുത്. അപ്പൊ അർത്ഥ ആൾക്ക് അതിന് കുറ്റം കിട്ടോ? അർത്ഥ ആൾക്ക് അതിന് കുറ്റം കിട്ടൂല. എന്ത്? റബ്ബനാലാത്തു ആഖിദന ഇനസീന അഖ്തന എന്നുള്ള ആയത്തുണ്ട്. അതേപോലെ തന്നെ മറന്നുകൊണ്ടോ തെറ്റുകൊണ്ടോ അബദ്ധത്തിലോ ഒരാൾ ചെയ്തതിന് അള്ളാഹു അതിന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പൊ അർത്ഥ ആൾക്ക് അത് മഗ്ഫൂറാണ്, അതിന് അയാൾക്ക് കുറ്റം കിട്ടൂല. പക്ഷെ അർത്ഥം ഉലഹിയത്ത് ആ ഇറച്ചി തിന്നാൻ പറ്റുമോ? അത് ഹറാമാണെന്നുള്ളതാണ് ഈ വാക്കാരുടെ അഭിപ്രായം. അതാണ് ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹിക്ക് റാജിഹാണെന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായം. എന്നാൽ ഇതിൽ ജംഹൂറിന്റെ അഭിപ്രായം എന്താണ്? തെളിവിനോട് ഏറ്റവും കൂടുതൽ അടുത്തതും നമ്മൾ നേരത്തെ പറഞ്ഞ അഭിപ്രായം ഏത്? അത് വാജിബാണ്. എന്നാൽ ഒരാൾ മറന്നുകൊണ്ട് ബിസ്മി ഒഴിവാക്കിയാൽ എന്തല്ല, അത് പിന്നെ അത് അയാൾക്ക് ഹറാമായി തീരുന്നില്ല, അത് അയാൾക്ക് ഹലാലാണ് എന്നുള്ളതാണ് ഇതിൽ ജംഹൂറിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ലജ്നത്ത് ദായിമന്റെ ഫത്വ കാ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ബിനുവാസ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ ഈ വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നാല് മദ്ഹബുകളിൽ മൂന്ന് മദ്ഹബിലും മഷൂറായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്, ജംഹൂറിന്റെ അഭിപ്രായം തന്നെയാണ്. എന്ത്? മറന്നുകൊണ്ട് ഒരാൾ ബിസ്മി മറന്നാൽ അതെന്താണ്? അയാൾക്ക് പുറത്തു കൊടുക്കപ്പെടും, വിട്ടുവീഴ്ച നൽകപ്പെടും. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകൾ ഹദീസുകൾ. എന്നാൽ മനഃപൂർവ്വമാണ് ഒരാൾ ബിസ്മി ഉപയോഗിച്ചതെങ്കിലോ അത് ജായിസല്ല, അത് അയാൾക്ക് തിന്നുക എന്നുള്ളത് അനുവദനീയം അല്ല. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ, ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ബിസ്മി ചൊല്ലുക എന്നുള്ളത്. അപ്പൊ അത് മറക്കരുത്. അപ്പൊ അതിന്റെ ഓരോരുത്തരുടെയും തെളിവുകൾ, അത് വാജിബാണെന്ന് പറയുന്ന ആളുകളുടെ തെളിവുകൾ, അത് മുസ്തഹബ് മാത്രമാണെന്ന് പറയുന്ന ആളുകളുടെ തെളിവുകൾ, അത് പിന്നെ ഷർത്താണെന്ന് പറയുന്ന ആളുകളുടെ തെളിവുകൾ, അതിനങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഖണ്ഡനങ്ങൾ, ചർച്ചകൾ, അപ്പൊ അതൊക്കെ വേറെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലും വിശദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ആ ചർച്ചയിലേക്ക് പോവുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല. അതുകൊണ്ട് വിഷയം പഠിക്കുക, മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താ വെച്ചാല് അറബിന്റെ സന്ദർഭത്തില് ബിസ്മി അത് ഉച്ചരിക്കുക എന്നുള്ളത് പ്രബലമായ അഭിപ്രായത്തിൽ വാജിബ് തന്നെയാണ്. അതിന്റെ കൂടെ മുസ്താബായിട്ടുള്ളത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു മഹാദാ മിങ്ക് വലക്ക്, അല്ലാഹു മഹാദാ മിങ്ക് വലക്ക് എന്നുള്ളതിന്റെ അർത്ഥം അല്ലാഹു ആദാ ഇത് നിന്നിൽ നിന്നുള്ളതാണ്, നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ തൗഹീദാണ്, ഇഖ്ലാസാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തിനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. ഇബ്നു സീമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്, അള്ളാഹു മഹാദാ മിങ്ക് വലക്ക്, അള്ളാഹു തഖബ്ബൽ മിന്നി വ മിൻ അഹ്ലി. അപ്പൊ ഇതൊക്കെയാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അറക്കുന്ന ആള് വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള